വന്നിരിക്കുക എല്ലാവരും കൈവർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാറ്റിലുപരി മഹാദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ്റെ തേജസ്സിൻ്റെ മേഘത്തിൻ്റെ കീഴിൽ ഇന്ന് അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിലുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, യേശു എവിടെയായിരിക്കും ഈ കൂട്ടത്തിൽ? ഏതെങ്കിലും ചെയറിൽ ഇരുന്ന് കഴിഞ്ഞോ, അതോ ഇവിടെ നടക്കുകയാണോ, അതോ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണോ? എവിടെ യേശു? ഇന്ന് രാത്രി യേശു എവിടെയാണെന്നറിയാമോ? നല്ല സൂര്യപ്രകാശമുള്ള പകൽക്കാലം, 10 പാത്രങ്ങളിൽ, പരന്ന പാത്രങ്ങളിൽ വെള്ളം നിങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് ഏത് പാത്രത്തിലാ സൂര്യൻ നോക്കണം? അതുപോലെ യേശു ഇന്ന് എവിടെയുണ്ടെന്നറിയാമോ? നിന്റെ അടുക്കലുണ്ട്, നിന്റെ തൊട്ടടുത്തുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇന്ന് രാത്രി ദൈവത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിന് നിന്നോട് പ്രത്യേകം ഇടപാടുള്ള ഒരു രാത്രിയാണ്. ബൈബിൾ ഉണ്ടെന്ന് എല്ലാവരും ബൈബിൾ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ദൈവ വചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. എല്ലാവരും ബൈബിൾ തുറക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21:27-28 വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവേൻ. നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, തിരുവചനം ഇവിടെ തുറന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും, കുടുംബത്തെയും, ദേശത്തെയും, സഭകളെയും, സംഭവങ്ങളെയും, ഈ കാലഘട്ടത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള തീമാണ് ഈ കോൺഫറൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. വെളിപ്പാടിൽ 6 പ്രാവശ്യം യേശു പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. 7 പ്രാവശ്യം യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞ അങ്ങനെയാണ്. ആദ്യമെല്ലാം ഇതാ ഞാൻ വരുന്നു, ബിഹോൾഡ് ഐ കം. ഒടുവിൽ പറഞ്ഞു, 22-ാം അധ്യായത്തിൽ പറഞ്ഞു, ബിഹോൾഡ് ഐ കം ക്വിക്കിലി. അപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞത്, ആമേൻ കർത്താവേ വരേണമേ. 2012 December 21 ലോകം അവസാനിക്കും എന്നുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു. 2012 എന്ന പേരിൽ ഹോളിവുഡിൽ ഒരു സിനിമ തന്നെ ഉണ്ടാക്കി ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചു, Year 2012. അതിൻ്റെയും തീം ഇതായിരുന്നു, 2012 ലോകം അവസാനിക്കുന്നു. December 21 തെക്കേ അമേരിക്കയിലെ മായൻ വർഗക്കാരുടെ പക്കൽ സഹസ്രാബ്ദങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രാവചനീയ കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ 2012 December 21 കഴിയുമ്പോൾ പിന്നെ ഒരു പ്രവചനവും ഇല്ലാത്തതിനാൽ അന്ന് ലോകം അവസാനിക്കുമെന്ന് അവർ കരുതി. മറ്റാളുകൾ അത് ഏറ്റെടുത്തു. ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ്, ആ പ്രതിഭാസം കൊണ്ട് ധ്രുവപ്രദേശങ്ങളുള്ള മഞ്ഞുമലകൾ ഉരുകി കടലിൽ നിറഞ്ഞ കടലിലെ ജലനിരപ്പ് ഇപ്പോഴുള്ളതിനേക്കാൾ 7 മീറ്റർ കൂടെ പൊങ്ങും. തീരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും. അങ്ങ് ദൂരെ നിന്ന് പ്ലാനറ്റ് എക്സ് എന്ന പേരിൽ ഒരു പ്ലാനറ്റ് അതിവേഗത്തിൽ സ്പേസിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്നുണ്ട്. അത് ഭൂമിയുടെ നേർക്കാണ് വരുന്നത്. അത് December 21 ഭൂമിയെ ഇടിക്കും. ഇടിക്കുമ്പോൾ പല കഷണങ്ങളായി ഭൂമി മുറിഞ്ഞ് തെറിച്ചു പോകും. ഈ ഭൂമിക്ക് പോളാർ ഷിഫ്റ്റ് ഉണ്ടാകും. 25,000 വർഷം കൂടിയിരിക്കുമ്പോൾ ഭൂമിയുടെ ദക്ഷിണധ്രുവവും ഉത്തരധ്രുവവും തമ്മിൽ തലതിരിയും, കീഴ്മേൽ മറിയും. ആണ് പോളാർ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. 2012 December 21 സോളാർ സ്ട്രോം, സൂര്യനിൽ നിന്ന് അഗ്നിഗോളങ്ങൾ ഭൂമിയിലേക്ക് പാഞ്ഞു വരും, കൊടുങ്കാറ്റ് പോലെ ഈ ഭൂമിയെ വിഴുങ്ങും. ഇതെല്ലാം ഒരു ഡേറ്റിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു. അങ്ങനെ ഭയത്തോടെ കാത്തിരുന്നു. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ചില ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചു വെച്ചു, പാസ്റ്ററെ ഇതിന് ബൈബിളിൽ വല്ല തെളിവുമുണ്ടോ? ബൈബിളിൽ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസമോ വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മൂലപദാർത്ഥങ്ങൾ വെന്ത് അഴിയും. മൂലപദാർത്ഥങ്ങൾ, എലമെന്റ്സ്, അത് കത്തി അഴിഞ്ഞു പോകും. ആറ്റമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലത്ത് അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിന്റെ ആത്മാവിൽ രേഖപ്പെടുത്തിയതാണത്. ഈ ഭൂമി പൊടുപൊടപ്പൊട്ടുന്നു, കീറുകിറ കീറുന്നു, കാവൽമാടം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നത്, വീഴും എഴുന്നേൽക്കുകയുമില്ല. ഇതെല്ലാം ബൈബിൾ പ്രവചനങ്ങളാണ്. പക്ഷേ 2012 December അത് നടക്കത്തില്ല. അതെങ്ങനെ അറിയാം എന്ന് അവർ ചോദിച്ചു. അതിന്റെ മറുപടിയാണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ അറിയാം? അതിനു മുമ്പ് നടക്കേണ്ടിയ ഒരു വലിയ പ്രവചനമുണ്ട്. ഈ ഭൂമിയിൽ ഇനി നടക്കേണ്ടിയ ഏറ്റവും വലിയ പ്രവചനം കർത്താവിന്റെ മടങ്ങിവരവാണ്. അവൻ മടങ്ങി വന്നതിന് ശേഷമേ ഈ പറഞ്ഞതൊക്കെ നടക്കത്തുള്ളൂ. കർത്താവിന്റെ മടങ്ങി വരവാണ് ഇനി അടുത്ത് നടക്കാനുള്ള ഏറ്റവും വലിയ പ്രാവചനിക സംഭവം. പക്ഷേ അതിലേക്ക് ലോകം നീങ്ങുക. ഗ്ലോബൽ വാർമിംഗ് എല്ലാം അതിന്റെ മുന്നറിയിപ്പാണ്. കാലാവസ്ഥാ വ്യതിയാനം, ലോകം മുഴുവൻ കാലാവസ്ഥകൾ വ്യതിയാനപ്പെടുകയാണ്. മനുഷ്യന് ഒന്നും മുൻകൂട്ടി കൃത്യമായി പറയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ച് തുടങ്ങുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുകയും. യേശു വരുന്നു, ഇതൊരു വലിയ തീമാണ്. ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നുണ്ട് അവന്റെ രണ്ടാം വരവിൽ. എല്ലാ വിഭാഗം ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ഉപദേശത്തിലുണ്ട് ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അവൻ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന് എബ്രായ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. 2 എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. അവൻ വീണ്ടും വരും, അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. വരുവാനുള്ളവനെന്ന് ഒറ്റയാൾക്ക് മാത്രമേ പേരുള്ളൂ, അത് യേശു ക്രിസ്തുവിനാണ്. അവൻ്റെ പേരാണ് വരുവാനുള്ളവൻ. മറ്റവരൊക്കെ വന്നിട്ട് പോയവരാണ്, ഇനി വരാനുള്ളവൻ അവനാണ്. ഈ വലിയ പ്രതീക്ഷയാണ് സഭകൾക്കുള്ളത്. എങ്കിലും വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, രണ്ടാം വരവ് എന്നതിൽ തന്നെ രണ്ട് ഭാഗമുണ്ട്. പണ്ടൊക്കെ ധരിച്ചു വച്ചിരുന്ന യേശു ക്രിസ്തു രണ്ടാമത് വന്നിട്ട് ലോകത്തുള്ള മനുഷ്യരെയും മരിച്ചുപോയവരെയെല്ലാം ഉയർപ്പിച്ച് മനുഷ്യരെ രണ്ടായിട്ട് തിരിച്ച് ഇടത്തും വലത്തുമായിട്ട് തിരിച്ച് വലത്തുള്ളവരെ കൊണ്ട് സ്വർഗത്തിൽ പോകും, ഇടത്തുള്ളവരെ നരകത്തിൽ തള്ളും. ഇതായിരുന്നു ധരിച്ചു വച്ചിരുന്ന. അങ്ങനെയല്ല സംഭവം, ഇതൊരു രഹസ്യ സ്വഭാവമുണ്ട്. 1 Corinthians 15:50 അതുകൊണ്ടാണ് പൗലോസ് എഴുതിയ ഒരു മർമ്മം ഞങ്ങളുടെ ഒരു മിസ്റ്ററി. മർമ്മം എന്ന അപ്പോസ്തലനായ പൗലോസ് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക അർത്ഥമാണ്, അതിന് ഡെഫിനിഷൻ ഉണ്ട് ആ മർമ്മത്തിന്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും മറഞ്ഞിരുന്നതും പുതിയ നിയമകാലത്ത് അപ്പോസ്തോലന്മാരിലൂടെ വെളിപ്പെട്ട് വന്നതുമായ ആത്മീയ സത്യങ്ങളെയാണ് പൗലോസ് മർമ്മം എന്ന് ഉപയോഗിക്കുന്നത്. 1 Corinthians 15:50 മർമ്മത്തിന്റെ പേര് ഉൽപ്രാപണ മർമ്മം. അതിന് മുമ്പുണ്ട് ഫെസലോനിക്കർ വായിക്കുന്നത് സഭ മർമ്മമാണ്. അബ്രഹാമിന്റെ സന്തതി പരമ്പരയെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു, അവരും മാത്രം ദൈവത്തിന്റെ ജനമെന്ന് കരുതിയിരുന്നു. പഴയത്തിലെ പ്രവാചകന്മാരും പിതാക്കന്മാരും അങ്ങനെ ധരിച്ചിരുന്നു. എന്നാൽ ജാതികൾ എന്നൊരു കൂട്ടത്തെ എടുത്ത് തന്റെ സഭയാക്കുമെന്നത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ മുഖാന്തരം വെളിപ്പെട്ട് വന്നതായതുകൊണ്ട് സഭ ഒരു മർമ്മമാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹള നാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണ് ഇമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അത് പഴയ നിമിത്തത്തിലെ ശയ്യാവിനോ രമ്യാവിനോ ദാനിയലിനോ ദാവീദിനോ അബ്രഹാമിനോ ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പുതിയ നിയമകാലത്ത് അപ്പോസ്തലന്മാരുടെ വെളിപ്പെട്ട് വന്ന സത്യമാണ്. അതിന് രഹസ്യ വരവ് എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിലും എല്ലാവർക്കും അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 40 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞായ യേശുവിനെ എടുത്തുകൊണ്ട് യോസഫും മറിയയും കൂടെ യെരുശലേം ദേവാലയത്തിൽ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ബലിയർപ്പിക്കാൻ പോയി. യഹൂദ കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് പിറന്നാൽ 40-ാം ദിവസം കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്ന് യാഗമർപ്പിക്കണം. ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കണം. ഒരു ദരിദ്ര ദമ്പതികളായിരുന്നു. ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ എവിടെന്നെങ്കിലും പ്രാവിനെ പിടിച്ചുകൊണ്ട് പോയാൽ മതി. ഇവർ കൊണ്ടുപോയത് പ്രാവിനെയാണ്. പ്രാവെന്ന് പറയുന്ന ദരിദ്രരുടെ യാഗമാണ്. യെരുശലേം ദേവാലയത്തിൽ യഹൂദമതം ദുഷിച്ചു പോയിരുന്ന കറപ്ഷൻ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ പ്രാവിന്റെ യാഗത്തിനൊന്നും പ്രാധാന്യമില്ല. പ്രഭുക്കന്മാർ കൊണ്ടുവരുന്നത് കാളക്കിടാക്കളെയാ, അവർക്കാണ് ഒന്നാം സ്ഥാനം മുൻഗണന. അത് കഴിഞ്ഞാൽ പിന്നെ ആടിനെയും കൊണ്ടുവരുന്നവർ, ഏറ്റവും ഒടുവിലേ ഉള്ളു പ്രാവിനെയും കൊണ്ടുവരുന്നവർ. രാവിലെ 9 മണിക്കാണ് യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിൽ യാഗ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത് പ്രഭാത യാഗമാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് അവസാനത്തെ യാഗം നടത്തുന്നത്, സന്ധ്യായാഗമാണ്. അതിനിടയിലുള്ള 6 മണിക്കൂറേ ഉള്ളു യാഗങ്ങൾ. ആ യാഗങ്ങൾക്ക് വേണ്ടി വളരെ ദൂരെ നിന്നെല്ലാം ആളുകൾ വന്നിട്ടുണ്ട്. എവിടുന്ന് വന്നിട്ടുണ്ടെങ്കിലും പ്രാവിനെയും കൊണ്ടുവന്നവരെ കൊണ്ട് മാറി നീക്ക. പ്രഭുക്കന്മാർ കയറുവാ, കാളക്കിടാക്കളെ കൊണ്ടുവന്നവർ കയറുവാ എന്ന് പറഞ്ഞ് യേശുവിനെയും യേശുവിന്റെ അമ്മയും അപ്പനെയും എല്ലാം ഒരു മൂലക്കേക്ക് തള്ളി മാറ്റിയിട്ട് ഭക്തന്മാരും ലേവ്യരും പുരോഹിതന്മാരുമെല്ലാം യാഗങ്ങൾ നടത്തുകയാണ്. അല്ലയോ ഭക്തനായ യഹൂദ, നിന്റെ തോളത്ത് നീ ചുമന്നുകൊണ്ട് വന്ന ആട്ടിൻകുട്ടി വെറും നിഴല, അതിന്റെ സാക്ഷാൽ പൊരുളാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന 40 ദിവസം പ്രായമുള്ള കുഞ്ഞ്. പക്ഷെ അതറിയണമെങ്കിൽ അകത്തെ കണ്ണു തുറക്കണം. പുരോഹിത മാറി നിൽക്കാൻ നീ പറഞ്ഞില്ലേ? നിനക്കവരെ അറിയാമോ? നീ നടത്തുന്ന യാഗങ്ങളെല്ലാം വെറും നിഴലായ പാപത്തെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത മൃഗബലിയാണ് നടത്തുന്നത്. എന്നാൽ സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാടാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞ്. പക്ഷെ നിനക്കതറിഞ്ഞുകൂടാ. അല്ലയോ മഹാപുരോഹിത, നീ നിഴലായ പൗരോഹിത്യത്തിന്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. മൽക്കിസദേക്കിന്റെ പുത്രനേക്കും പുരോഹിതനായവൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. ഈ ദൈവാലയം വെറും നിഴലായ ഒരു കെട്ടിടമാണ്, സാക്ഷാൽ ദൈവത്തിന്റെ മന്ദിരം ആരാണെന്ന് നിനക്കറിയത്തില്ല. അമ്മയുടെ കയ്യിലിരിക്കുന്ന 40 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞാണ്.
ഇതറിയണമെങ്കിൽ അകത്ത് വെളിപ്പാടുണ്ടാകണം. ആർക്കെങ്കിലും മനസ്സിലായോ? ശിമിയോൻ എന്ന പേരുള്ള വൃദ്ധനായ ഒരു ദൈവഭക്തൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ജോലി അയാളൊരു സ്ക്രൈബായിരുന്നു. വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിന് താളുകൾ പകർത്തി എഴുതുകയാണ്. അച്ചടി യന്ത്രം ഇല്ലാത്തതുകൊണ്ട് പകർത്തി എഴുതണം. അങ്ങനെയുള്ള ഒരു പകർത്തി എഴുത്തുകാരനാണ്. എഴുതി വന്നപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് ശയ്യാപ്രഭുവിന്റെ ചുരുള് എഴുതുമ്പോൾ അയാൾക്ക് എഴുതാൻ വയ്യ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാൻ ഇതെന്താ കുഴപ്പമുണ്ടല്ലോ, ഇത് ശരിയല്ലല്ലേ, എവിടെയോ തെറ്റുപറ്റിയല്ലേ, എഴുതിയില്ല. എഴുതാതെ അറച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനായിരുന്നു അയാൾ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ സംശയിക്കേണ്ട, നീ ആ കുഞ്ഞിനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. അന്ന് മുതൽ ദൈവത്തിന്റെ ക്രിസ്തുവിനെ കാണാൻ പ്രതീക്ഷയോട് യെരുശലേമിൽ കാത്തിരുന്ന വൃദ്ധനായ ശിമയോൻ എല്ലാ ദിവസവും രാവിലെ അവൻ വരും യഹൂദ ദേവാലയത്തിൽ. എവിടെയാണ് മശിഹ? മശിഹയെ കണ്ടിട്ട് ഞാൻ മരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞു, മശിഹ വരും, മശിഹ വരും. എങ്ങനെ അറിയാ? അവനെ കണ്ടിട്ട് ഞാൻ മരിക്കത്തുള്ളൂ. ദൈവത്തിന്റെ അരുളപ്പാട് എനിക്കുണ്ട്. ആളുകൾ അവനെ കളിയാക്കാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിയെ മശിഹ? 10 കൊല്ലം മുമ്പ് നിങ്ങളോട് വിളിച്ചു പറഞ്ഞതല്ലേ മശിഹ വരും, എന്നിട്ട് എന്തിയെ? കുഞ്ഞുങ്ങളെ എന്നെ പരിഹസിക്കണ്ട, അവൻ വരും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണു തന്നെ അവനെ കാണും. അന്ന് രാവിലെ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാ നിയോഗത്താൽ ശിമയോൻ ദൈവാലയത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം അവന്റെ മേൽ വന്നു. ദൈവാലയത്തിലേക്ക് പോകണം. ദൈവം എന്നോട് വാഗ്ദാനം ചെയ്ത് ഇന്ന് നിവർത്തിക്കും. ഇന്ന് ഞാൻ മശിഹയെ കാണും. ഇന്ന് ഞാൻ ക്രിസ്തുവിനെ കാണും. അവൻ അവിടെ വന്ന് നോക്കി, പ്രാകാരത്ത് നോക്കി, ആ വരുന്ന യഹൂദനാണോ മശിഹ? ഈ വരുന്ന പ്രഭുകുമാരനാണോ മശിഹ? ആരാണ് മശിഹ? അവൻ എല്ലായിടത്തേക്കും നോക്കുകയാണ്. ദൈവത്തിനാൽ പറഞ്ഞ ആളല്ല, ആളല്ല, ഈ ആളല്ല, ആ വരുന്ന ആളല്ല. പിന്നെ ഇവിടെ മശിഹ, മശിഹ ഇവിടെ. അവരെ നോട്ടം ഒരു മൂലയ്ക്ക് പ്രാവും കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന യോസഫും മറിയയും, മറിയയുടെ കയ്യിലൊരു കൊച്ചു കുഞ്ഞും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ചെല്ല, അവിടേക്ക് ചെല്ല്, അതാണ് നീ കാണാൻ കാത്തിരുന്നത്. അവൻ ദൈവാത്മാവിലടുത്തി എന്ന് അമ്മയോട് ചോദിച്ചു, ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഒന്ന് തരാമോ? ആ കുഞ്ഞിനെ കയ്യിൽ മേടിച്ചിട്ട് ശിമയോൻ പറഞ്ഞു, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കേണ്ടവേ. സകല ജാതികളുടെയും മുൻപാകെ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണു കണ്ടുവല്ലോ. ഈ സമയത്ത് തന്നെ ഹന്ന എന്ന പേരുള്ള ഒരു പ്രവാചകി ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി തീർന്ന ആ അമ്മച്ചി യെരുശലേം ദേവാലയത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദേവാലയം വിട്ടുപിരിയാതെ ദൈവത്തെ ആരാധിക്കുന്ന വൃദ്ധയായ ഹന്ന എന്ന പേരുള്ള ഒരു പ്രവാചകി. ആ പ്രവാചികോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് അടുത്ത് എല്ലാം അടുത്ത് എല്ലാ ശിമയോൻ്റെ അടുക്കൽ ചെല്ല്, നീ ഒരു അത്ഭുതം കാണാൻ പോകുക. അവളും അടുത്തി എന്ന് അടുത്തി എന്നപ്പോൾ ശിമയോൻ പറയുന്നു കേട്ട്, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തിൽ വിട്ടെങ്കിൽ അവൾക്ക് മനസ്സിലായി ഇതാണ് മശിഹ. അവൾ ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന സകല ആളുകളുടെ അടുക്കൽ ചെന്ന് ഹന്ന പറഞ്ഞു, അവൻ വന്നു, അവൻ വന്നു, വരുമെന്ന് പറഞ്ഞവൻ വന്നു. ഞാൻ കണ്ടു, ശിമയോൻ കണ്ടു, ഞങ്ങൾ കണ്ടു, മശിഹ വന്നു. ആരറിഞ്ഞില്ല? മഹാപുരോഹിതൻ അറിഞ്ഞില്ല. ആരെ മനസ്സിലാക്കിയില്ല? പുരോഹിതനവർ മനസ്സിലാക്കിയില്ല. ആരവരെ തിരിച്ചറിഞ്ഞില്ല? ലേവ്യർ തിരിച്ചറിഞ്ഞില്ല. ആരവരെ കണ്ടെത്തിയില്ല? ആഴ്ചതോറും ശാബത്തില് വരാനുള്ള മശിഹയെ കുറിച്ച് പ്രസംഗിക്കുന്ന ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരു ശിമയോനും ഒരു ഹന്നായിക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയാ. കാൽവറി മലയിലെ ക്രൂശിൽ അവൻ മരിക്കാനായി കിടക്കുമ്പോൾ ഇടത്തും വലത്തുമുള്ള രണ്ട് കള്ളന്മാരും അവനെ ദൂഷിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും ദൂഷിച്ചെന്നാണ് സുവിശേഷത്തിൽ എഴുതിയേക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഒരാളുടെ അകത്ത് ഒരു വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട്, നമ്മൾ കുറ്റം ചെയ്തിട്ടാണ് ശിക്ഷ കിട്ടിയേക്കുന്നത്, ഒന്നും ചെയ്യാത്തവനായി ഇവൻ, ഇവൻ മശിഹയാണ്, ഇവൻ മറ്റവനെ ശാസിച്ചു. നീ എന്തിനാണ് ഇവനെ ശപിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല, പരിശുദ്ധനാ. അതിനുശേഷം യേശുവിനെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, മശിഹായി, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. അന്ന് യഹൂദന്മാരുടെ പെസകയാണ്. വേദപുസ്തകം ചേർത്ത് പഠിച്ചാൽ, സുവിശേഷങ്ങൾ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. യഹൂദന്മാരുടെ പെസഹയുടെ ഒരുക്കനാളിലാണ് യേശു പെസഹ കഴിച്ചത്. പിറ്റേ ദിവസമാണ് യഹൂദന്മാരുടെ പെസഹ. ആ പെസഹയുടെ ദിവസം ഭക്തന്മാർ 3 മണിക്കാണ് യാഗമർപ്പിക്കേണ്ടത്. 3 മണിക്ക് ആട്ടിൻകുട്ടി ഇറക്കാനായിട്ട് തോളത്ത് ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് ഓടിപ്പോകുന്ന വഴിയുടെ സമീപത്ത് ഉയർന്നു കിടക്കുന്ന ക്രൂശിന്മേൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ചു. അവർക്ക് മനസ്സിലായില്ല ഈ കിടക്കുന്നവൻ ആരാണെന്ന്. അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാനോ ജനത്തിന് പ്രേരണ കൊടുത്ത പുരോഹിതന്മാർക്ക് മനസ്സിലായില്ല ഇവൻ ആരാണെന്ന്. എന്നാൽ ഒരു കള്ളനും മനസ്സിലായി ഇവൻ ആരാണെന്ന്. അവൻ്റെ അകത്ത് ആ വെളിച്ചം കിട്ടി. ദൈവം വെളിച്ചം കൊടുക്കുന്നവന് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. എന്താ നിങ്ങളുടെ കൂടെയുള്ള പല ആളുകളും ദൈവസ്നേഹമില്ലാത്തത്? നിന്റെ കുടുംബത്തിൽ പലരും ഇല്ലാത്തത് എന്താ? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മർമ്മം നമുക്കറിഞ്ഞുകൂടാ? നമുക്ക് ഈ ഭാഗ്യമുണ്ടായി എന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മതി. പൗലോസ് പറയുന്നു, ഇത് സംബന്ധിച്ച് ഞങ്ങൾ എന്തു പറയണ്ടു? ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നീതികരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആര്? ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് നന്ദിയോടെ സ്തോത്രം ചെയ്തു കൊള്ളണം. ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നീ ഈ കൃപയിൽ വരത്തില്ല. ദൈവത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിന്റെ ഹൃദയം അതിനുവേണ്ടി തുറന്നു കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായി. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് ലഭിച്ചത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ അവൻ്റെ രണ്ടാം വരവിലും രഹസ്യമായ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ പേരാണ് ഉൽപ്രാപണം. ഉൽപ്രാപണം എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്തുകൊണ്ട് പോകുക എന്നുള്ള അർത്ഥം. റാപ്ഷർ, മുകളിലേക്ക് പൊങ്ങിപ്പോവുക. അതിൻ്റെ വാക്യമാണ് ഒന്ന് സ്ത്രീകൾ 4:16 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ, ബാക്കി പറ, ജീവനോടെ ശേഷിക്കുന്നവരായ അവര് അല്ല, ജീവനോടെ ശേഷിക്കുന്നവരായ നാം നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ എടുക്കുക, മുകളിലോട്ട് എടുത്തോണ്ട് പോവുക, പറന്നു പോവുകയല്ല, എടുത്തോണ്ട് പോവുക. പറന്നു പോകുന്ന എടുത്തോണ്ട് പോകുന്നതായിട്ട് വ്യത്യാസമുണ്ട്. പറക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ പറന്ന് പറന്ന് പോകണം, വേണ്ട, ഇത് എടുത്തോണ്ട് പോവുക, റാഞ്ചിക്കൊണ്ട് പോവുക, പൊക്കിക്കൊണ്ട് പോവുക. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരങ്ങളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിന്റെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ദൈവശക്തിയുടെ ഒരു പ്രവൃത്തി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറഞ്ഞ പക്ഷം രൂപാന്തരപ്പെടാനെങ്കിലും ഇത് വ്യാപരിച്ചാലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇത് വ്യാപരിക്കല്ലേ വ്യാപരിക്കരുന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് രൂപാന്തരപ്പെടാൻ ഒക്കത്തില്ല. എപ്പോഴെങ്കിലും ഇത് വ്യാപരിച്ചാൽ മാത്രമേ രൂപാന്തരപ്പെടുന്ന സമയത്ത് ഈ ശക്തി വ്യാപരിക്കണം. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം. പ്രകൃതി കീഴോട്ട് നമ്മളെ വലിക്കുകയാണ്. എത്ര മേളോട്ട് ചാടിയാലും 8 കൂടുതൽ നമുക്ക് പൊങ്ങാനൊക്കത്തില്ല. അവിട്ട് പോലും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുകയാണ്. ഇതിനെ അതിജീവിക്കണം. ഇതിനേക്കാൾ കൂടിയ പവർ വേണം. വിമാനമൊക്കെ പൊങ്ങുന്ന എങ്ങനെ? ഈ ഭൂമിയുടെ ആകർഷണ ശക്തിയെ വെല്ലുന്ന ഒരു ശക്തിയുടെ ആ സ്പീഡിൽ വിമാനത്തിന് പൊങ്ങാൻ കഴിയും. അല്ലെങ്കിൽ റൺവേ കിടന്ന് ഉരുളാനേ ഒക്കത്തുള്ളൂ. നമുക്കും ഇതുപോലെ ഈ ആകർഷണശക്തിയെ ജയിക്കുന്ന ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് മുകളിലോട്ട് പൊങ്ങിപ്പോയി. ഇപ്പൊ ഇന്ന് രാത്രി ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മടങ്ങി വരവിൻ്റെ കാഹളം ധ്വനിച്ചാൽ രൂപാന്തരപ്പെട്ട് ഇതിലെ ഒറ്റ ഇതിൻ്റെ ഒരു ചെറിയ ചില്ലിന് പോലും കേടുവരത്തില്ല. രൂപാന്തരപ്പെട്ട ശരീരത്തെ തടഞ്ഞു വെക്കാൻ പദാർത്ഥത്തിന് കഴിയത്തില്ല. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി കഥകടച്ച് യഹൂദന്മാരെ പേടിച്ച് കഥകടച്ച് സെക്യൂറായിട്ടിരിക്കുന്ന മുറിക്കകത്ത് യേശു കയറി വന്നു. എതിരെയാ വന്നത്? ഭിത്തിക്കകത്തൂടെ വന്നു. ഭിത്തിക്കകത്തൂടെ വരാമോ? ആ തേസ്കരിക്കപ്പെട്ട ശരീരത്തെ തടയാൻ ഭൗതിക പദാർത്ഥത്തിന് ശക്തിയില്ല. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഏത് വിധത്തിലുള്ള ശരീരം കിട്ടി? അതേ ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും, അവനോട് സദൃശന്മാരാകും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്ത് ശരീരം കിട്ടി? അതേ ശരീരമാണ് രൂപാന്തര സമയത്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് മുകളിലേക്ക് എടുക്കപ്പെടും. അന്ന് രണ്ടുപേരൊന്നിച്ച് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കും, മറ്റേ ആൾക്കാർ ഇവിടെ രണ്ടുപേരൊന്നിച്ച് ഒരു കിടക്കയിലായിരിക്കും ഒരാളെ കൈക്കൊള്ളും, മറ്റേ ആൾക്കാർ ഇവിടെ പെണ്ണ് രണ്ടുപേരൊന്നിച്ച് ഒരു വയലിൽ പണിയെടുക്കുകയായിരിക്കും ഒരാളെ കൈക്കൊള്ളും, മറ്റേ ആൾ കൈവിടപ്പെടും. അതാണ് റാപ്ഷർ, ആ രഹസ്യ വരവ. ഈ ലോകത്തിനറിയാൻ കഴിയയില്ല എന്ത് സംഭവിച്ചെന്ന്. അന്നൊരുപാട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകും. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ കണ്ണിമയ്ക്കുന്നുണ്ട്, രൂപാന്തരപ്പെടുന്നുണ്ട്. വാഹനം ചവിട്ട് നിർത്തിയിട്ട് ബാംഗ്ലാദേശ വിമാനത്തിൻ്റെ പൈലറ്റ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഇതിനെ താഴോട്ട് ഇറക്കാനായിട്ട് നിവൃത്തിയില്ല. ഇപ്പോൾ അതിന് ഓട്ടോ പൈലറ്റ് സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. റാപ്ചർ ഉണ്ടാകുമെന്ന് പേടിച്ച് പരസ്യം കൊടുത്ത ഒരു വിമാന കമ്പനി കുറച്ച് നാളുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റാപ്ചറിനെക്കുറിച്ചുള്ള പ്രസംഗം അമേരിക്കയിൽ സ്ഥിരമായിട്ട് വന്ന് ടെലിവിഷനും റേഡിയോയിലും ഒക്കെ വന്നിട്ട് ആളുകൾക്ക് പേടിയായി വിമാനത്തെ കയറാൻ. അപ്പോൾ അവർ ഇട്ട പരസ്യം, ഇൻ കേസ് റാപ്ചർ വി ഹാവ് എ സെക്കൻഡ് പൈലറ്റ്. പേടിക്കണ്ട, റാപ്ചർ സംഭവിച്ചാലും പോകാത്തൊരുത്തനെ കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വിമാനത്തിൽ കയറാനത്തെ ചോദിക്കണം, പൈലറ്റ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അത് കയറല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ചോദിക്കണം.
ഒരാൾ എന്നോട് ചോദിച്ചതാ, ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ബസ്സിന്റെ കാര്യം പറഞ്ഞ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർക്ക് വണ്ടി ചവിട്ടി നിർത്തിവെച്ച് പോകാൻ സമയം കിട്ടത്തില്ല, ആൾ പോകും ആ ബസ് അപകടം ഉണ്ടാകും. കേട്ട ആൾ വളരെ ദേഷ്യപ്പെട്ട് യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് ഫാസ്റ്റ് അത് ശരിയല്ല, അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ചോദിച്ചാൽ അതെന്താ, അത് സ്വർഗത്തിൽ പോകുന്നൊരു മറ്റുള്ളവരൊക്കെ ഒന്നിച്ചു പോകണം, അവർക്ക് വണ്ടി നിർത്തിവെച്ച് പോകല്ലോ. സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്, നടക്കാൻ പോകുന്നൊരു കാര്യമാണ്, ഈ ദിവസങ്ങൾ ഒന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. നമ്മൾ രൂപാന്തരപ്പെടും. വിശ്വാസികൾ അടക്കിയിരിക്കുന്ന ഏകന സെമിത്തേരി വഴി പോകുമ്പോൾ പെട്ടെന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് തേജോരൂപികൾ പൊങ്ങി വരുന്ന കണ്ട പേടിക്കരുത്, റാപ്ചർ ഉണ്ടായെന്ന് മനസ്സിലാക്കിക്കോണം. മുമ്പേ അവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്, അവർ തേജസ്സിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറത്തില്ല. ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനം നിറവേറും, കർത്താവ് മടങ്ങി വരും, അവൻ്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ദൈവജനം രൂപാന്തരപ്പെടും, ഇത് സത്യമാണ്, രഹസ്യവരവാണത്. ജീവനിക്കാനും നോക്കിയല്ല, മുദ്രയിട്ടവരെ അവൻ കൊണ്ടുപോകും. പേടിക്കണ്ട കേട്ടോ, ഇങ്ങനത്തെ പ്രസംഗം കേട്ട വിശ്വാസികളെ പിശാചി പേടിപ്പിക്കും. നീ പോകത്തില്ല കേട്ടോ, ഇന്നത്തെ പ്രസംഗം കേട്ടില്ലേ, പോകത്തില്ല. നമ്മൾ നിരാശ ഉണ്ടാക്കല്ലേ. നീ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിലാണെങ്കിൽ വേദപുസ്തകം തന്നിരിക്കുക ഉറപ്പാണ്. നാം എല്ലാവരും രൂപാന്തരപ്പെടും, ദൈവജനം രൂപാന്തരപ്പെടും. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം. പക്ഷേ വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന കാര്യം കൊണ്ടല്ല രൂപാന്തരം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. ഓർത്തോണം, തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനമാണ്. നീ രക്ഷിക്കപ്പെട്ടതിന് ഒരർഹതയും നിനക്ക് പറയാനില്ല. നീ എന്തെങ്കിലും അർഹത പറയുന്നെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ, അർഹതയില്ലാത്തവന് കൊടുക്കുന്ന ദാനമാണ് കൃപ. എന്തെങ്കിലും അർഹത ഉണ്ട്, അതെല്ലാം വെട്ടിക്കളഞ്ഞ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഒരർഹതയും ഇല്ല, ശരി കൃപ തന്നിരിക്കുന്നു. കൃപ കിട്ടി അവൻ എഴുന്നേറ്റുന്നതുകൊണ്ട് അവൻ്റെ പുകഴ്ച പറയാൻ പാടില്ല. കാരണം പുകഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് കൃപ കൊടുത്തത്. എൻ്റെ കുടുംബം ഏതാണെന്നറിയാമോ, ഞങ്ങളുടെ വീട്ടുകാരാരാണെന്നറിയാമോ, ഞങ്ങളുടെ സ്വന്തക്കാരെങ്ങനെയുള്ളവരാണെന്നറിയാമോ, എത്ര പേര് ഇന്ന മിനിസ്ട്രിയിലുണ്ടെന്നറിയാം, എത്ര പേര് ഇന്നടത്തുണ്ടെന്ന് അറിയാം, ഇതൊന്നും പറയരുത്. കാരണം കൃപ കിട്ടിയപ്പോൾ ഇതെല്ലാം വെട്ടിക്കളഞ്ഞാന്ന് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ടാ. കൃപ കിട്ടിയവനാകെ ഒറ്റയാളിനെ കുറിച്ച് മാത്രമേ പ്രശംസിക്കാനൊക്കത്തുള്ളൂ, കൃപ തന്നവനെ കുറിച്ച്. കൃപ തന്നവനെ കുറിച്ച് എത്ര വേണമെങ്കിലും നിനക്ക് പ്രശംസിക്കാം. ഹല്ലേലൂയ. ദൈവജനത്തിന് എത്ര യേശുവിനെ കുറിച്ച് എത്ര പ്രശംസിച്ച് പറഞ്ഞാലും ഒരു മുഷിപ്പും ഉണ്ടാകത്തില്ല. അവൻ 10,000 ഗ്ലാസ് സുന്ദരൻ, അവൻ വെൺമയും ചുവപ്പുമുള്ളവൻ, അവനെ പോലെ വിശ്വസ്തനായിട്ട് ഒരാളില്ല. അവൻ്റെ നാമമാണ് ഏറ്റവും ഉന്നതമായ നാമം, എല്ലാ നാമത്തിനും മേലായ നാമമാണ്. സകലവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിനും മീതെ തലയാക്കിയിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് എത്ര വേണമെങ്കിലും പറഞ്ഞു ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്താൻ നോക്കിക്കേ, പ്രത്യേകിച്ച് അവരവർ തന്നെത്താൻ പുകഴ്ത്താൻ നോക്കിക്കേ. ആളുകൾക്ക് ചെകിടിക്കും, കുറെ കഴിയുമ്പോൾ ഓക്കാനം വരും. കാരണം ജഡത്തെ പുകഴ്ത്താനുള്ള സ്ഥലമല്ല ദൈവത്തിൻ്റെ സഭ. കൃപയാൽ രക്ഷിക്കപ്പെട്ടവനാണ് നീ, ഒരിക്കലും മറക്കരുത്. ഓരോ ദിവസവും ജീവിക്കുന്ന കൃപ കൊണ്ട്, നിന്റെ അർഹത കൊണ്ടല്ല, നിന്റെ ഏതെങ്കിലും പദ്ധതി കൊണ്ടല്ല, നിന്റെ വേഷം കൊണ്ടല്ല, നിന്റെ ജീവിതത്തിൻ്റെ രീതി കൊണ്ടല്ല, കൃപയാണ്. എല്ലാത്തിൻ്റെ അടിത്തറ കൃപയാണ്. കൃപ കിട്ടിയവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കും, കൃപ കിട്ടിയവൻ ദൈവത്തിന് യോഗ്യമായി ജീവിക്കും, കൃപ കിട്ടിയവൻ അതനുസരിച്ച് അവൻ വസ്ത്രം ധരിക്കും, കൃപ കിട്ടിയവൻ അതനുസരിച്ച് അവനെ ക്രമീകരിക്കും. എന്നാൽ ക്രമീകരിക്കുന്നത് കൊണ്ടല്ല കൃപ കിട്ടിയത്, കൃപ സൗജന്യം. അതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. കൃപയാലുള്ള രക്ഷ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് മുകളിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളുകളെ ദൈവം എടുക്കുന്നത്, അതിനുള്ള നമ്പർ ദൈവം ഇട്ടിട്ടുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ ഇസ്രായേൽ നമിശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്ന ദൈവ വചനത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം ജാതികളിൽ നിന്ന് ആരൊക്കെ രക്ഷിക്കപ്പെട്ടവരും ദൈവം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് മുൻകൂട്ടിൽ. അവസാനത്തെ ആൾ രക്ഷിക്കപ്പെടുമ്പോൾ കാഹളമൂതും. ദൈവം കണ്ടിരിക്കുന്നല്ലേ ഏറ്റവും ഒടുവിലത്തെ ആൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രസംഗം കേട്ട ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുന്നെങ്കിൽ ഉടനെ കാഹളം ഊതും. അതിന് തടസ്സം കൂടെ ഉള്ളു. ഏറ്റവും ഒടുവിലത്തെ ആൾ രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം കാത്തിരിക്കാത്തവർക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. പറന്നിടും പറന്നിടും എന്ന പാട്ടുണ്ടെങ്കിലും അത് കവിഭാവനയിൽ എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ പറന്നു പോകുകയല്ല, എടുത്തുകൊണ്ട് പോകുകയാ. മരിക്കുമ്പോൾ പറന്നാ പോകുന്ന ആത്മാവ്, മരിക്കുമ്പോൾ അത് വേഗം തീരും. നമ്മുടെ ആയുസ് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ആത്മാവ് പോകുന്ന കാര്യമാണ്. നാം രൂപാന്തരപ്പെടുമ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ പ്രയത്നമില്ല. അതാണ് റാപ്ചർ.
അതാണ് രഹസ്യ വരവ്. അതിനു വേണ്ടിയാണ് സഭ കാത്തിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് കാതോർത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രതികൂലങ്ങൾ കഷ്ടങ്ങളെല്ലാം കടന്നു പോകുന്ന ദൈവമക്കളുടെ ഉള്ളിലെ ഏറ്റവും വലിയ പ്രത്യാശ, യേശു വരുമല്ലോ, എൻ്റെ പ്രാണപ്രിയം വരുമല്ലോ, പ്രതിപരോപൻ്റെ പക്കലുണ്ടല്ലോ, കൂലി അവൻ്റെ കയ്യിലുണ്ടല്ലോ, എന്നെ നിന്ദിക്കുന്ന റോമ്പാകെ എൻ്റെ ദൈവം എന്നെ മാനിക്കുമല്ലോ എന്ന റാപ്ചർ നടക്കുന്ന ആർക്കും ഡേറ്റ് അറിഞ്ഞുകൂടാ. ആര് ഡേറ്റ് പറഞ്ഞാലും കള്ളപ്രവചനമാണെന്ന് ഓർത്തോണം. ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. മടങ്ങിവരുടെ ഡേറ്റ് മുൻകൂട്ടി ആരെങ്കിലും, ഞങ്ങൾ ഉപവാസം ഇരുന്നപ്പോൾ ദൈവം ഡേറ്റ് വെളിപ്പെടുത്തുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞ ഓർത്തോണം, അത് കർത്താവ് കൊടുത്ത വെളിപ്പാടല്ല. ആർക്കും അറിയത്തില്ല എപ്പോഴും വേണേ സംഭവിക്കാം, ഏത് ദിവസം വേണേ സംഭവിക്കാം. എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ യോഗം കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ പറയുന്ന വാചകം എന്തോ? ആമേൻ കർത്താവോ യേശുവേ വരേണമേ. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ കാത്തിരിപ്പ്, അതാണ് നമ്മുടെ ആകാംക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഡേറ്റ് അറിഞ്ഞുകൂടാ, സമയം അറിഞ്ഞുകൂടാ, പക്ഷേ നടന്നിരിക്കും. രാത്രിയിലാകാം, പകലാകാം, എപ്പോഴെങ്കിലും ആകാം. ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു സ്ഥലത്ത് നീ പോകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടല്ല. കാരണം കാഹളം ഊതുന്നത് എപ്പോഴാണ് നമുക്കറിയത്തില്ല. അവിടെ ചെന്നവരെ കുറിച്ചൊരു ചോദ്യമുണ്ട്, ഇവരെവിടെ നിന്ന് കയറി വരുന്നു? പൊരുത്തം പറയാ, ഇവരിപ്പം സിനിമാ തിയേറ്ററിൽ നിന്ന് കടന്നു വരിക, ഇവൻ തരുന്ന നാണക്കേട് അവിടെ ചെന്ന് അത് കേൾക്കുന്നു. പോകാനുള്ള ഒരുക്കത്തിൽ ജീവിക്കുന്നവർക്ക് പോകാൻ പറ്റുന്ന ഇടത്ത് മാത്രമേ നിന്നെ കാണാവുള്ളൂ. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? സ്തോത്രം.
അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആന്റൈക്രൈസ്റ്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ നാശയോഗ്യനും അധർമ്മ മൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും.
രണ്ട് ദിവസങ്ങൾക്ക് രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ വഴിയിലൊരാൾ തടഞ്ഞുകൊണ്ടിരിക്കുക. തടയുന്ന ആള് മാറിയാൽ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ അന്തിക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ടു വരും. അന്തിക്രിസ്തു ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ.
അപ്പൊ യേശുവിന്റെ വരവ് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാത്താൻ അറിയാൻ വയ്യ. അവൻ അറിയത്തില്ല ഏത് തലമുറയിൽ, ഏത് വർഷം, ഏത് തീയതിയിൽ യേശു വരുമെന്ന്. അതുകൊണ്ട് എല്ലാ തലമുറയിലും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ അന്തിക്രിസ്തു ആകാൻ വേണ്ടി അവൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവൻ ഒരുക്കി നിർത്തി, ഒരുപാട് അന്തിക്രിസ്തുക്കൾ മരിച്ചുപോയി. ഈ തലമുറയിലും അവനെ ആരെയോ കണ്ടുവച്ചിട്ടുണ്ട്. അവനെ സഹായിക്കുന്ന ഒരു റിലീജിയസ് ലീഡറുണ്ട്, അതാ കള്ളപ്രവാചകൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ലീഡറും ഒരു റിലീജിയസ് ലീഡറും കൂടെ ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കും. ഇപ്പോഴെന്താ അവർ വരാത്തത്? വഴിയിലൊരാൾ തടഞ്ഞുകൊണ്ട് നിൽക്കുക. ആരാ ഈ വഴി തടയുന്നത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുവാൻ ഈ ഭൂമിയിലേക്ക് പെന്തക്കോസ് നാളിൽ ഇറങ്ങി വന്നതാ. സഭയുടെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ ഈ സഭയും കൊണ്ട് പോകുന്നു പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളത് കൊണ്ട് അന്തിക്രിസ്തുവിന് വെളിപ്പെടാൻ ഒക്കുന്നില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. പിശാചിന് ഏറ്റവും വൈരാഗ്യമുള്ളത് ആരോടാ? സാത്താന് ഏറ്റവും വിരോധമുള്ളത് ആരോടാ? നിന്നോടാ. സ്തോത്രം പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന നിന്നോടാ. സാത്താൻ ഏറ്റവും വൈരാഗ്യം, ജീവനോടെ നിന്നെ വിഴുങ്ങാനുള്ള വൈരാഗ്യമാണ്. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ, നിന്റെ ആരോഗ്യത്തെ, നിനക്കുള്ള സകലത്തെയും തകർക്കാനുള്ള വൈരാഗ്യത്തോടെ നിന്റെ നേർക്ക് പാഞ്ഞു വരുമ്പോൾ വഴിയിലൊരാൾ നിപ്പുണ്ട്, തടഞ്ഞോണ്ട് നിപ്പുണ്ട്. ആരാ തടഞ്ഞു നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തടഞ്ഞു നിൽക്കുക. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും, അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്, അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. രണ്ടടയാളം നിന്റെ മേലിട്ടിട്ടുണ്ട്, ഒന്ന് അഭിഷേകത്തിൻ്റെ മുദ്ര, മറ്റൊന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം. അടയാളമുള്ളവൻ്റെ ശത്രുവിനെ നിന്നെ തൊടാനൊക്കത്തില്ല. അല്ല, എന്നേ നിന്നെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു, എന്നേ നിന്നെ തകർത്ത്, നിന്റെ കുടുംബത്തെ തകർത്തേനെ, നിന്റെ ജീവിതത്തെ തകർത്തേനെ, ശുശ്രൂഷയെ തകർത്തേനെ, നിന്റെ സഭയെ തകർത്തേനെ, നിനക്കുള്ള സകലത്തെ അവൻ അപഹരിച്ച് നിന്നെ പരസ്യ കോലമാക്കി നിർത്തുവാൻ ദുഷ്ടശക്തികൾ ഒന്നിച്ചുകൂടി ഗൂഢാലോചന നടത്തി പോരാടിയതാണെങ്കിലും സ്വർഗം നിന്റെ മേൽ അടയാളമിട്ടിരിക്കുക. നിന്നെ മാത്രമല്ല, നിനക്കുള്ള സകലത്തിൻ്റെ മേലും രക്തത്തിൻ്റെ അടയാളമുണ്ട്.
കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ സംഹാര ദൂതൻ നിങ്ങളെ വിട്ട് കടന്നു പോകും. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ കാവലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കൈകൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വി പ്രൈസ് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്, വി വർഷിപ്പ് യു ലോർഡ്. ഹല്ലേലൂയ. വേറെ ആർക്കും കാണത്തില്ല ഈ അടയാളം. സാത്താനും കാണാം, ദൈവത്തിന്റെ ദൂതന്മാർക്കും കാണാം. പരിശുദ്ധാത്മാവിന്റെ സീല് നിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ഈ രണ്ടടയാളം ഉള്ളത് കൊണ്ട് ദുഷ്ട പിശാചിന് നിന്നെ തൊടാനൊക്കത്തില്ല. പിശാചിനെ പേടിച്ച് നടക്കണ്ട. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പതുക്കെ പതുക്കെ നടന്നു പോകും. അങ്ങനല്ല ബൈബിളിൽ.
അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ഓടിപ്പോകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ട പിശാചെ നിന്റെ നേരെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല.
പിശാചിന്റെ തന്ത്രം പേടിക്കുന്നത് പേടിയുള്ളവരെ പേടിപ്പിക്കും. ഓർത്തോണം, പിശാചിന് ആകെ ഭീഷണിയെ കയ്യിലുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ് നിന്റെ തലയിലെ ഒരു മുടി താഴെ വീഴത്തില്ല. പിശാച് എപ്പോഴും പേടിപ്പിക്കത്തേ ഉള്ളൂ. പേടി ഇല്ല എന്ന് നീ പറയുമ്പോൾ പിശാചിന് പേടിയാവും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എപ്പോഴാ പറഞ്ഞെന്നറിയാവോ? 70 പേരെ ഇരണ്ടിരണ്ടായിട്ട് ശുശ്രൂഷ ചെയ്യാൻ അയച്ചിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞതാ, നിങ്ങൾ ശുശ്രൂഷിച്ചപ്പോൾ സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ പോലെ ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ ശുശ്രൂഷ ചെന്ന് ശക്തിപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈശാചിക ശക്തികൾക്ക് നിൽക്കാനത്തില്ല. ആകാശിന്റെ അധികാരമെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു താഴോട്ട് വീണു. പാമ്പുകളും തേളുകളും എല്ലാം താഴോട്ട് വീണു. എല്ലാം താഴെ വീണ് കിടക്കുകയാണെന്ന് വെച്ച് പേടിക്കണ്ട. ഇതിനെയൊക്കെ ചവിടാനുള്ള അധികാരം ഞാൻ തന്നിരിക്കുക. നിങ്ങളെ ചവിട്ടിപ്പൊക്കോ, പേടിക്കേണ്ട. അതാ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, അധികാരമുള്ള അഭിഷേകമാണ് നിനക്ക് തന്നിരിക്കുക. നിനക്കുള്ള അഭിഷേകത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരമുണ്ട്. നിന്റെ ശബ്ദത്തിൽ അവൻ അധികാരം വെച്ചിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ അവൻ അധികാരം വെച്ചിട്ടുണ്ട്. നിന്റെ ആരാധനയിൽ അവൻ അധികാരം വെച്ചിട്ടുണ്ട്. നീ കൈയടിച്ചു ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനകത്ത് അധികാരം വ്യാപരിക്കുന്നുണ്ട്. ദുഷ്ട ശക്തികളുടെ മേൽ ജയിക്കുവാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പുതിയ വർഷം തുടങ്ങാനും എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ പുതിയ വർഷത്തിലേക്ക് അവിടുത്തെ ഒരു ദൂത് തരണമേ. അങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബറിൽ തന്ന ദൂത ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത്, 2013 ദൈവജനം ജയത്തിന്റെ കൊടി ഉയർത്തുന്ന വർഷമാണ്. നിന്റെ കൊടി താത്തു കെട്ടരുത്. നിന്റെ കൊടി താഴ്ത്തി കെട്ടാനാണ് പല ശക്തികൾ പോരാടുന്നത്. നീ തോറ്റവനായി നടക്കുവാൻ, നീ ലജ്ജിതനായി തീരുവാൻ, നീ തലയും കുരിച്ച് നടക്കുവാൻ ശത്രു പോരാടുമ്പോൾ ഈ വർഷം നിന്റെ കൊടി ഉയർത്തുന്ന വർഷമാണ്. യഹോവ നിന്റെ ജയത്തിന്റെ കൊടിയാ. അവൻ നിന്റെ ബാനർ ഓഫ് വിക്ടറിയാ. നിന്റെ അതിരുകളെ അവൻ വിശാലമാക്കുന്ന വർഷമാ. നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ മാറ്റി മാറ്റി അടിക്കുന്ന വർഷമാ. ദുഷ്ട പിശാച് കഴിഞ്ഞ കാലങ്ങളിൽ കവർന്നെടുത്തതിനെ അനേക മടങ്ങായിട്ട് ദൈവം മടക്കി തരുന്ന വർഷമാണ് 2013. നീ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക.
ക്രിസ്തു അവന്റെ പ്രതിമ വെച്ച് കഴിയുമ്പോൾ യഹൂദന്റെ മനസ്സിലാകും ഇവൻ കള്ളക്രിസ്തുവാണ്. ദിവസം കൊണ്ട് യഹൂദന്മാര് മുഴുവൻ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് അവര് നിലവിളിച്ച പാപം ഏറ്റുപറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം വീണ്ടും ജനിക്കും. ഒരു ദിവസം കൊണ്ട് യഹൂദം മുഴുവൻ മാനസാന്തരപ്പെടും. ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം കുത്തിയവെങ്കിലേക്ക് നോക്കും. ഒറ്റ ദിവസം കൊണ്ട് അവർ നഞ്ചത്തടിച്ച് വിലപിച്ച് മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരും. കുപിതനായി തീർന്ന, കോപിഷ്ഠനായി തീർന്ന ആന്റി ക്രൈസ്റ്റ് യഹൂദന്മാരെ കൊന്നൊടുക്കേണ്ടതിന് അനേകരെ രക്തസാക്ഷികളാക്കും. അവർ കൂട്ടത്തോടെ പാലായനം ചെയ്ത പെട്ര, ഏതോമിലുള്ള പെട്ര എന്ന സ്ഥലത്തെ പുരാതന പട്ടണം പാറ തുറന്നുണ്ടാക്കിയ പട്ടണത്തിൽ അവർ അഭയം തേടും. എല്ലാം ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്.
ഈ സമയത്ത് സഭയെവിടാണ്? നമ്മളെവിടാണ്? ഈ സമയത്ത് ആന്റി ക്രൈസ്റ്റ് ഭരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപവും ക്രോധവും ഈ ഭൂമിയിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഉൽക്കകൾ വരുന്നതിനെ കുറിച്ച് പരിഭ്രാന്തിയാ. റഷ്യയിൽ ഉൽക്ക വന്നു, വീണു, ആളുകൾ കൊല്ലപ്പെട്ടു, ഇപ്പോൾ അടുത്ത ഉൽക്കാൻ ന്യൂയോർക്കിനെ ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കിൽ ഭയമാണ്. ന്യൂയോർക്കില് അമേരിക്കൻ പ്രസിഡന്റോട് ചോദിച്ചു, ഉൽക്ക വന്ന് പതിക്കുന്നതിനെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞ പ്രാർത്ഥിക്കുക മാത്രമേ മാർഗമുള്ളൂ. ഒബാമ പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഉൽക്ക വന്ന് വീണാവും, നമ്മൾ പ്രാർത്ഥിക്കുക, വേറെ ഒരു മാർഗമില്ല, മാറിപ്പോവാൻ പ്രാർത്ഥിക്കാം. പരിഭ്രമമാണ്, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. അത്യവൃക്ഷം പിടിച്ച് കുലുക്കുമ്പോൾ കായ് അതിൽ നിന്ന് വീഴുന്ന പോലെ ആകാശത്തിന് ഉൽക്കകൾ ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി ക്ഷോഭമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, വിഷലിപ്തമായ നദികൾ, വിഷലിപ്തമായ വെള്ളം, ഇതിനെക്കുറിച്ചെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അന്ന് സംഭവിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ക്രോധത്തിനെയും കോപത്തിനെയും കലശം ഒന്നിനു പുറകെ ഒന്നായി ഭൂമിയിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. അന്ന് മനുഷ്യർ നിലവിളിക്കും. ഇവിടെ മാന്യതില്ലാത്ത പലരും അന്ന് അവിടെ കർത്താവിന് മുമ്പിൽ ബഹുമാന്യതരാകും. ഇന്ന് മാന്യരായി നടക്കുന്ന പലരും അവിടെ ആ മാന്യത ഇല്ലാത്തവരായിരിക്കും. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രസംഗിക്കാൻ ചെല്ലുന്നിടത്തെല്ലാം അധ്യക്ഷന്മാരും വെൽക്കം പറയുന്നവരൊക്കെ എല്ലാം ആഡ്ജക്റ്റീവും ചേർത്തായിരിക്കും പറയുന്നത്. ശ്രേഷ്ഠദാസൻ, ദ ഗ്രേറ്റ് സെർവൻ്റ് ഓഫ് ഗാഡ്, ഉണർവ് പ്രസംഗകൻ, ലോകപ്രസിദ്ധൻ എന്നെല്ലാം പറഞ്ഞ് 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 പരിചയപ്പെടുത്തും. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് വിളിക്കുക, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഇവിടെ പറഞ്ഞതെല്ലാം പോയില്ലേ, വെള്ളത്തിലായില്ലേ, അവൻ എന്ത് വിളിക്കുന്നു എന്നതാ പ്രധാനം. ഇന്നിവിടെ നിനക്കൊരു പ്രശംസയും കിട്ടിയില്ലെങ്കിലും അന്ന് അവിടെ വെച്ച് അവൻ പറയുക, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കോ. ഹല്ലേലൂയാ. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയാ. യേശുവിനെ നേരിട്ട് കാണുന്ന രംഗമൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് കാണാതെ അവനെ നമ്മൾ സ്നേഹിക്കുന്നു. അന്ന് മുഖാമുഖം നിന്റെ പ്രിയനെ നീ കാണും. നിനക്ക് വേണ്ടി ജീവൻ തന്നവനെ, നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായവനെ, നിനക്ക് വേണ്ടി മുൾക്കീടം ധരിച്ചവനെ, നിനക്ക് വേണ്ടി ആണിപ്പാടുകളുള്ള കാലുകളുമായി നിന്റെ അടുക്കിലേക്ക് വരുന്ന കർത്താവിനെ എപ്പോഴും ഞാൻ ഭാവനയിൽ ഇത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കാണുന്ന ഇതായി ഒരു ചാൻസ് എനിക്ക് കിട്ടാതിരിക്കുകയല്ല. യേശുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കല്ല, അവിടെ വെച്ച് ഒറ്റയ്ക്കല്ല, ഒരു ചാൻസ് കിട്ടിയാൽ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? നിന്റെ പേര് വിളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്ന നടത്തി എന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോഴേ ഓർത്ത് വെച്ചിട്ടുണ്ട്. ചെന്ന ഉടനെ കാലിലോട്ട് അങ്ങ് വീഴും, ആ കാൽപാദങ്ങൾ ചുമ്മന ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അവൻ മുറിവേറ്റത് കൊണ്ടാണ് എനിക്ക് കൃപ കിട്ടിയത്, അവൻ യാഗമായത് കൊണ്ടാണ് എനിക്ക് ജീവൻ കിട്ടിയത്. എൻ്റെ പ്രിയനെ ഞാൻ കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയാ. യോബിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടതയില് അവൻ പറഞ്ഞതാണ്, എന്റെ വീട്ടിലിപ്പുകാരിരിക്കുന്നു, അന്യനല്ല സ്വന്ത കണ്ണാൽ ഞാൻ അവനെ കാണും, അന്യനല്ല സ്വന്ത കണ്ണാൽ ഞാൻ അവനെ കാണും. പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യാശ അതായിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന കിരീടങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്, പ്രതിഫലങ്ങളെ കുറിച്ചുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം അതൊന്നുമല്ല. എനിക്ക് ഏറ്റവും സന്തോഷം യേശു അവിടെ ഉണ്ടല്ലോ, അവൻ്റെ അടുത്തിരിക്കാമല്ലോ, അത് മതി. കിരീടത്തിൻ്റെ പേരിൽ വഴക്കെട്ട് നീ ആളുകളുണ്ട്. കിരീടത്തിൻ്റെ പേരിൽ വഴക്കെട്ട് രണ്ടുപേരെ എനിക്കറിയാം. അവർ രണ്ടുപേരും, ഒരാൾ സ്കൂൾ ടീച്ചറായിരുന്നു, ഒരാൾ എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു, രണ്ടുപേരും വേറെ ഒരു സമുദായത്തിലെ കൂട്ടായ്മക്കാരായിരുന്നു. പക്ഷേ കൃപാവരങ്ങളും പ്രവചനങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. ഇവർ വഴക്കുണ്ടാകാൻ കാരണം എയർഫോഴ്സിലെ ആൾ പറഞ്ഞു, സാറേ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു, സ്വർഗത്തിൽ ചെന്നു, സാറിന് ഒരു കിരീടേ ഉള്ളൂ, എനിക്ക് അഞ്ച് കിരീടം കിട്ടി. അന്നേരം മുതൽ സാറിന് അത് വലിയ വിഷമായി, എന്നെ ചെറുതാക്കാൻ, എന്നെ കളിയാക്കാൻ അവൻ പറഞ്ഞു. ഭയങ്കര സ്നേഹിതരായിരുന്നു രണ്ടുപേരും കൂടെ പിണങ്ങി പിരിഞ്ഞു. എനിക്ക് രണ്ടുപേരെയും പരിചയമുള്ളത് കൊണ്ട് പലരും മധ്യസ്ത്രീ എന്നിട്ടങ്ങ് തീരുന്നില്ല. ഒരാൾ പറഞ്ഞു, ഞാനും തീർക്കാൻ തോന്നി, ഞാൻ നോക്കാൻ തോന്നി, ഞാൻ ചെന്ന് സാറിനെ കണ്ടു പറഞ്ഞു, എന്താ സാറേ പ്രശ്നം? അതെ, അവൻ അഞ്ച് കിരീടേ, എനിക്ക് ഒരു കിരീടം. ഞാൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഹനുവാസ്റ്ററെ പ്രൈസറോട് പറയുന്നത്, ഞാൻ എൻ്റെ സാറേ അവിടെ ചെന്ന് കിരീടം വെച്ചുകൊണ്ടിരിക്കാൻ പോവാണോ? എപ്പോഴെല്ലാം കുഞ്ഞാടതിരെ പോകുന്നു, ആ സമയത്ത് നമ്മൾ ചാടി ഇറങ്ങി താഴോട്ട് വീണ് കിടന്ന് കിരീടം എടുത്ത് അവൻ്റെ മുമ്പിലോട്ട് വെക്കണം. പിന്നെ അവൻ പോയി കഴിയുമ്പം കയറിയിരിക്കാം, പിന്നെ അവൻ അതിലെ വരുമ്പോൾ ചാടി ഇറങ്ങി വീണ് കിടന്ന് കിരീടം വെക്കണം. സാറേ അഞ്ചാണോ ഒന്നാണോ സൗകര്യം? കിരീടമല്ല നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, യേശുവിനെയാണ്. യേശുവിനെ കാണാം, അവൻ്റെ അടുക്കൽ ചെല്ലാം, അവൻ നമ്മളെ സ്നേഹിച്ചു, നമ്മൾ അവനെ സ്നേഹിക്കുന്നു. അതാണ് നമ്മുടെ പ്രതിഫലം. 7 വർഷം കഴിയുമ്പോൾ ഈ ഭൂമി ഏറ്റവും വലിയ തകർച്ചയിൽ അന്തിക്രിസ്തുവിന്റെ വാഴ്ചാകാലത്തെത്തി സകല വിശുദ്ധന്മാരെ കൊന്നു മുടിച്ച് ഈ ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ യേശു തന്റെ വിശുദ്ധന്മാരോട് പറയും, വരിക, നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചല്ല, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി തീപ്പൊയിലേക്ക് എറിയാം. അങ്ങനെ യേശുവും തന്റെ വിശുദ്ധന്മാരും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതാണ് ഇവിടെ വായിച്ചത്, തേജസ്സിൽ അവൻ മേഘത്തിൽ പ്രത്യക്ഷനാകും. തെസ്സലോനിക്കയിൽ വായിക്കുന്ന അഗ്നി ജ്വാലയിൽ ശക്തിയുള്ള ദൂതന്മാരുമായി അവൻ വരും. യേശു തന്റെ മഹാപ്രഭാവത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എബ്രായ വായിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ നമസ്കരിക്കണം. പുത്രനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. ഗബ്രിയേലും മീഖായേലും എല്ലാം വീണ് കിടക്കുകയാണ് അവന്റെ മുമ്പിൽ. അവൻ വരുന്നത് എങ്ങനെയാ? രാജാക്കന്മാരുടെ രാജാവായി, കർത്താക്കന്മാരുടെ കർത്താവായി, അനേകം രാജമുടികൾ ചൂടി, മഹാപ്രഭാവത്തില്, അഗ്നി ജ്വാലയില്, തേജസ്സില്, അവന്റെ എഴുന്നള്ളത്താണ്. ആദ്യത്തെ രഹസ്യപരമാണെങ്കിൽ രണ്ടാമത്തേത് അവന്റെ മഹത്വ പ്രത്യക്ഷതയാണ്, അവന്റെ എഴുന്നള്ളത്താണ്. പറൂസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറൂസിയ എന്ന വാക്കിന് വരവെന്നർത്ഥമുണ്ടെങ്കിലും മറ്റൊരർത്ഥത്തിൽ അവർ ഉപയോഗിക്കുമായിരുന്നു. റോമൻ ചക്രവർത്തിമാരൊരു പട്ടണത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ആ ചക്രവർത്തിയുടെ വരവിന് പറൂസിയ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. യേശുവിന്റെ പറൂസിയ നടക്കുകയാണ്. എവിടെ? ഒലിവുമലയിൽ. അവന്റെ കാല് ഒലിമല ഇച്ചപ്പോൾ ഒലിമല കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി കീറിപ്പോകും. ഇപ്പോഴേ ഒലിമല വിറച്ചു വിറച്ചു നിൽക്കുക, കാരണം അത് കീറാനുള്ള സമയം വന്നിരിക്കുക. ആന്റി ക്രൈസ്റ്റ് ഭരിച്ചു ഭരണം തീരുമ്പോൾ, യേശുവിൻ്റെ കാല് ചവിട്ടുമ്പോൾ, എവിടെ നിന്ന് അവൻ മുകളിലേക്ക് പൊങ്ങിപ്പോയോ അവിടേക്ക് തന്നെ അവൻ ഇറങ്ങി വരും. 2 കൊല്ലം മുമ്പ് ഞാൻ ജെറുസലേമിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ കാണാൻ പോയി. യേശു എടുക്കപ്പെട്ട സ്ഥലം അവിടെ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. മലയാളികളായ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, മലയാളി പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിനെ നിങ്ങൾ പോയതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം അവിടെ കൈവൊക്കി ആമേൻ കർത്താവോ യേശുവെ വരയണമെന്ന് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വട്ടം നിന്നു, ഞാൻ ഉറക്കം വിളിച്ചു പറഞ്ഞു, അവരെല്ലാം ആമേൻ കർത്താവോ യേശു വരയണമെന്ന് പറഞ്ഞു. അപ്പോൾ യൂറോപ്യൻസും പല രാജ്യക്കാരുണ്ട്, അവരെല്ലാം വന്നിച്ച് എന്താ നിങ്ങൾ പറഞ്ഞ്? ഈ വാക്യം വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവിടെ നടന്ന സംഭവമായി യേശു അവിടുന്ന് പൊങ്ങിപ്പോയത്. സ്വർഗീയന്മാർ പറഞ്ഞു, ഇതുപോലെ അവൻ വീണ്ടും വരും. നിങ്ങൾ കാൺകയല്ലേ അവൻ പോയത്, അവൻ കാൺക തിരിച്ചു വരും. ഈ മണ്ണിൽ നല്ല പോയത് ഈ മണ്ണിൽ വരും, ഈ മലയിൽ നല്ല പോയത് ഈ മലയിൽ വരും. അവൻ പോയതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അതാണ് അവൻ്റെ മഹത്വ പ്രത്യക്ഷത. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രദ്ധിച്ച് കേട്ടോണം, രാജാക്കന്മാരുടെ രാജാവ് എന്ന ആ ടൈറ്റിലിൻ്റെ പ്രത്യേകത, എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ രാജാവാ, ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. അവൻ രാജാക്കന്മാരുടെ രാജാവേ എന്ന് വിളിച്ചാൽ അവന് മാത്രമല്ല നിന്റെയും ടൈറ്റിലൂടെ അതിനകത്ത് വരുന്നത്, നിന്നെ രാജാവും പുരോഹിതനും ആക്കി വെച്ചിരിക്കുക. രാജാക്കന്മാരുടെ രാജാവാണ് അവൻ. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. രാജാക്കന്മാരെല്ലാം ചേർന്ന് കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയാ. രാജാവിന്റെ അഭിഷേകം വന്നിട്ട് മേലുള്ളത്, പുരോഹിതന്റെ അഭിഷേകം വന്നിട്ട് മേലുള്ളത്, പ്രവാചകന്റെ അഭിഷേകം വന്നിട്ട് മേലുള്ളത്. നിന്റെ അഭിഷേകം കൊണ്ട് നീ രാജാവാണ്. രാജാക്കന്മാർ രാജാവായി അവൻ വരുമ്പോൾ നമ്മളും കൂടുണ്ട്. അവൻ ഭൂമിയിൽ വന്ന് യെരുശലേമിൽ വന്ന് അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവൻ്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കും. അവരുടെ ആത്മാക്കളെ പിടിച്ചു കെട്ടി തീപ്പൊയിലെറിയും. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. യെരുശലേമിൽ ചുറ്റുമുള്ള ജാതികളെ മുമ്പിൽ വരുത്തി ഇടത്തും വലത്തുമായി തിരിക്കും. ഇടത്തുള്ളവരെ അഗ്നിരഹത്തിലേക്ക് തള്ളും, വലത്തുള്ളവരോട് സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. അങ്ങനെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിക്കും. യേശു ഈ ഭൂമിയെ വാഴുമ്പോൾ ഇന്ന് സഹിക്കുന്നവർ അവനോട് കൂടെ അന്ന് വാഴും. സഹിക്കുന്നു എങ്കിൽ നീ കൂടെ വാഴും. യേശുവിന് വേണ്ടി നീ എന്തെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാകത്തില്ല, അന്ന് അവൻ്റെ കൂടെ വാഴും.
പ്രൈസ് ദ ലോർഡ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് വെറുതെ ഒന്നും ചെയ്യുന്നതല്ല, ഒരു സന്തോഷത്തിന്റെ പേരിൽ ചെയ്യുന്നതല്ല. ദൈവം വാഗ്ദാനം ചെയ്തു, ദൈവം നിറവേറ്റും. യേശു ഭൂമിയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോട് അധികാരം നടത്തും. അന്ന് ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു മേയും. അന്ന് സിംഹം കാളയെന്ന പോലെ പുല്ലു തിന്നും. അന്ന് കുഞ്ഞുങ്ങൾ സർപ്പത്തിന്റെ പുത്തിൽ കൈയിട്ട് കളിക്കും. വരാൻ പോവാ, ഇത് സംഭവിക്കാൻ പോകയാ. യേശു ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ അവൻ്റെ കൂടെ നമ്മളും ഭരിക്കും. അന്ന് നമ്മൾ തേജസ്സിൻ്റെ ശരീരമുള്ളവരാ. തേജസ്സിൻ്റെ ശരീരമില്ലാത്ത ഭൂവാസികളുണ്ട്, അവരെ നമ്മൾ ഭരിക്കും. വേദപുസ്തകം ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ടാണ് വേദപുസ്തകം പറയുന്ന സഭ അവളുടെ ഭാവി കാലം ഓർത്ത് പുഞ്ചിരി തൂകുന്നു. സന്തോഷത്തോടെ വേണം ദൈവസന്നിധിക്കാൻ. പ്രതികൂലം വരുമ്പോൾ നീ ഓർക്കണം, കർത്താവ് വരുമ്പോൾ അവൻ്റെ കൂടെ ഞാൻ വാഴുമല്ലോ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊൾവീൻ. കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. നീ കൈവിടപ്പെടരുത്, നീ നഷ്ടപ്പെട്ടു പോകല്ലേ. അവൻ്റെ വരവെങ്കിൽ നീ ചേർക്കപ്പെടണം. മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി ലോകം മുഴുവൻ മുടങ്ങുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ധരിക്കരുത്. ഈ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ലോകമെങ്ങുമായിട്ട് 5000 പേര് വേറെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലുമായിട്ട് 5000 പേരിപ്പോൾ നിന്ന് പ്രസംഗിക്കുക. യേശു വരുന്നുവെന്ന് ലോകം മുഴുവൻ അവൻ അറിയിപ്പ് കൊടുത്തിരിക്കുക, അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുക. അവൻ മടങ്ങി വരുന്നു, അവൻ വേഗം വരുന്നു, നിന്നെ ചേർക്കാൻ വരുന്നു, ഒരുക്കിക്കൊള്ളുക. എന്നാൽ അവൻ്റെ വരവിന് മുമ്പ് നീ ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷ നീ ചെയ്യണം. തല ഉണക്കം കണ്ടയ്ക്ക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാൽവറി യാഗമായി തീർന്ന യേശു ക്രിസ്തു, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തിയ യേശു ക്രിസ്തു, അവൻ്റെ രക്തത്താൽ നീ കടികൾ പ്രാപിച്ചെങ്കിൽ അവൻ എത്രയും വേഗത്തിൽ മടങ്ങി വരുന്നു. ഇതുവരെയും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി നീ ഒരു തീരുമാനമെടുക്കുക, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരയണമേ, എൻ്റെ രക്ഷയിലേക്ക് നടത്തണമേ. നീ രക്ഷിക്കപ്പെട്ട ദൈവം ഇതാണെങ്കിൽ, നിന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, ഞാൻ മുഖാന്തരം ചില ജീവിതങ്ങളെ ദൈവസ്ഥനിൽ കൊണ്ടുവരുവാൻ എനിക്കിടയാക്കണമേ, ശക്തിയുള്ളൊരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ, ഒരഗ്നി കഷണമാക്കി എന്നെ മാറ്റണമേ, ചില ജീവിതങ്ങളെ നേടുവാൻ തക്കൊണ്ട് എനിക്കിടയാക്കണമേ. ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ചെടുക്കുക. ദൈവം ഇന്ന് നിന്നെ ഉപയോഗിക്കുന്ന പോലെയല്ല, അതിനപ്പുറത്ത് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. അടുത്ത ഒരാഴ്ചയിൽ നിന്റെ ശുശ്രൂഷയിൽ അത്ഭുത രോഗശാന്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ ദൈവം ഉയർത്തുവാൻ പോകുന്നു. ദുഷ്ടപിശാചിന്റെ ഗൂഢാലോചനകളെ ദൈവം തകർക്കുന്നു. ദുഷ്ടശത്രുവിന്റെ പോരുകളുടെ മേൽ അവൻ നിനക്ക് ജയം തരുന്നു. ഇന്ന് രാത്രി നീ ജയമെടുത്തിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി കൊടി ഉയർത്തിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ച് നീ ജയപ്പെടുത്തേ പോകാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ എന്നെ അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയുടെ കീർത്തനം ആലപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. കാലം എല്ലാം അഴിയും, ഇന്നു കാണുന്നതെല്ലാം പിന്നെ ഗുരുയുഗം
ഇന്നലെയും ഇന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേക ദൈവമക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗത്താൽ മറ്റ് പലവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതായ സമയമാണ് ഇപ്പോൾ. അതിനായി ദൈവമക്കളെ ക്ഷണിക്കുന്നു.
പ്രാർത്ഥനയാൽ ദൈവം അത്ഭുതം ചെയ്യുന്നു. അസാധ്യമെന്ന് നീ പറയുന്ന കാര്യം ദൈവം സാധ്യമാക്കും.
ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
ഹോസ്പിറ്റലിൽ ജേഡൻ എന്ന് പറയുന്നതായി ഒരു പൈതൽ സുഖമില്ലാതെ കിടപ്പുണ്ട്. ഈ കോൺഫറൻസിൽ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കർത്താവിന്റെ ദാസൻ. അവസാനമായി ആ പൈതലിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കുന്നതായി.
ഹരിപ്പോ നമ്മൾ വിജയരാജ വിപാദിരം.
ഒരു പൈതലിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവസരമാണ്. കൈയോട് കൈകോർത്ത് പിടിക്കുക. കൈയോട് കൈകോർത്ത് പിടിച്ചിട്ട് ജൈഡൻ ചിജു എന്ന ഈ പൈതലിന് അത്ഭുത സൗഖ്യം. ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഹോസ്പിറ്റലില് അത്ഭുത ശക്തി വ്യാപരിച്ച് പൈതലിന് പൂർണ്ണ സൗഖ്യം കിട്ടുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ജൈഡൻ ചിജുവിനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അടിപ്പിടരാനുള്ള സൗഖ്യം അവകാശമായി എടുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അവിടെ അത്ഭുതം ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അഡ്വാൻസായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.